2024 April 9 ചൊവ്വാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. തോപ്പിൽ ബാസിക്ക് ജന്മശതാബ്ദി, വിപ്ലവത്തിന്റെ തിരനാടകം. ശ്രീകുമാർ പള്ളിയിലെഴുത്ത് എഴുതുന്നു, വൈരുദ്ധ്യങ്ങളാൽ നെയ്തെടുത്തതാണ് തോപ്പിൽ ബാസിയുടെ ജീവിതം. യൗവന ആരംഭത്തിൽ പോരാളി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മധ്യ തിരുവിതാംകൂറിൽ വേരോട്ടമുണ്ടാക്കാൻ ഒളിവിലും തെളിവിലും അഹോരാത്രം പ്രയത്നിച്ച വിപ്ലവകാരി. നിയമസഭയിൽ കത്തിപ്പടർന്ന സാമാജിക സാമൂഹ്യ വ്യവസ്ഥയുടെ ഇരുണ്ട വേലിക്കെട്ടിൽ കളയ്ക്കപ്പെട്ട മനുഷ്യരുടെ പരുക്കൻ ജീവിത യാഥാർത്ഥ്യങ്ങൾ പകർത്തിയ നാടകകാരൻ, സംവിദായകൻ, സിനിമയ്ക്ക് വേറിട്ട ദൃശ്യഭാഷ നൽകിയ തിരക്കഥാകൃത്ത്, ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിലൂടെ വ്യാപരിച്ച് ജീവിത സഞ്ചാരം പൂർത്തിയാക്കിയ തോപ്പിൽ ബാസിയുടെ ജന്മശതാബ്ദി വർഷമാണിത്. 1924 April 8 ആലപ്പുഴ വള്ളിക്കുന്നം ഗ്രാമത്തിൽ തോപ്പിൽ പരമേശ്വരൻ പിള്ളയുടെയും നാണിക്കുട്ടി അമ്മയുടെയും മകനായാണ് തോപ്പിൽ ഭാസ്കരൻ പിള്ള എന്ന തോപ്പിൽ ബാസിയുടെ ജനനം. 34 വയസ്സിൽ തന്നെ ആത്മകഥയുടെ ആദ്യ ഭാഗം എഴുതാനും മാത്രം അനുഭവങ്ങളുടെ പരുക്കൻ വഴികൾ അദ്ദേഹം താണ്ടി. 24 മുതൽ 29 വയസ്സ് വരെയുള്ള കാലയളവിലെ ജീവിതമാണ് ആ ആത്മകഥയ്ക്ക് ആധാരമായത്. ഒളിവിലെ ഓർമ്മകളുടെ ആദ്യ അധ്യായത്തിൽ തന്നെ തോപ്പിൽ ബാസി വരച്ചിടുന്നുണ്ട് സ്വന്തം ജീവിതത്തിലെ വഴിത്തിരിവുകൾ. 1948 മുതൽ ഏതാണ്ട് 4 കൊല്ലത്തിലേറെ ഒളിവിലും 6 മാസത്തിലധികം ലോക്കപ്പിലുമായി ഞാൻ ജീവിക്കുകയാണ് ഉണ്ടായത്. എന്നെ പോലെ അനേകായിരം പേർ അക്കാലത്ത് അങ്ങനെ ജീവിച്ചു. ഒരു തരത്തിൽ ഭീകരം ആയിരുന്നു ആ ജീവിതം. പലരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എന്റെ ജീവിതം ഭേദമായിരുന്നു. ഞാനൊരു വൈദ്യനാവാൻ ശ്രമിച്ചു. ഞാനൊരു വിപ്ലവകാരിയായി. ഞാൻ ഒരുത്തിയെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചു. മറ്റൊരുത്തി എന്നെ പ്രേമിച്ചു. വേറൊരുവളെ വിവാഹം കഴിച്ചു. എന്റെ പെണ്ണ് എന്നെ വിചാരിച്ചു. ഞാൻ എന്റെ പെണ്ണിനെ വിചാരിച്ചു. ധാരധാരയായി കണ്ണീരൊഴുക്കി. ഞാനും മരണവും ഒപ്പം മത്സരിച്ച് ഓടുകയുണ്ടായി. 2 കൊല്ലം ഒരിക്കൽ പോലും മരണത്തിന് എന്നെ പിന്നിലാക്കാൻ കഴിഞ്ഞില്ലെന്നുള്ളതിന് തെളിവാണ് ഞാൻ. ഒരു കോഴിയെ കൊല്ലുന്നത് കണ്ടാൽ കണ്ണടച്ച് കളയുന്ന ഞാൻ കൊല്ലാനും ചാകാനുമായി ഖടാരയും കൊണ്ട് നടന്നു. ഇടത് കൈയിൽ ഖടാര വെച്ചുകൊണ്ട് വലത് കൈ കൊണ്ട് ഞാൻ കഥയും നാടകവും എഴുതി. ഞാൻ പോലും വിചാരിച്ചില്ല ഞാൻ എഴുതുമെന്ന്. എന്തെന്ന് വൈരുദ്ധ്യങ്ങൾ. തീപ്പൊരിയും ജ്വാലയും തോപ്പിൽ ബാസിയും കാമ്പിശ്ശേരി കരുണാകരനും ഉൾപ്പെടെ വള്ളിക്കുന്നത്തും പരിസരത്തുമുള്ള ഒരുപറ്റം യുവാക്കൾ ദേശീയ പ്രസ്ഥാനത്തോടുള്ള ആവേശത്തിന്റെ ബാക്കി പത്രമെന്ന നിലയ്ക്ക് കോൺഗ്രസിൽ സജീവമായിരുന്നു. കോൺഗ്രസിന് വേണ്ടത്ര വീര്യം പോരാഞ്ഞിട്ടോ യുവാക്കൾക്ക് വീര്യം കൂടിപ്പോയിട്ടോ എന്തോ ഒരു ഘട്ടത്തിൽ കോൺഗ്രസുമായി ഒരു ചേർച്ചയും ഇല്ലായ്മ വന്നു. ഇക്കാര്യം എങ്ങനെയോ അറിഞ്ഞ് പുതുപ്പള്ളി രാഘവൻ ഇവരെ തേടിയെത്തി. ഒളിവിൽ കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടിപ്പിക്കുകയാണ് അന്ന് പുതുപ്പള്ളി. പുതുപ്പള്ളിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു സന്ധിക്ക് ചേരക്കോട്ടയത്ത് കുഞ്ഞിരാമന്റെ വീട്ടിൽ അവർ സന്ധിച്ചു. കെ എൻ ഗോപാലൻ, സി കെ കുഞ്ഞിരാമൻ, കുഞ്ഞച്ചൻ, കിണങ്ങിലെ മാനേജർ എന്നിവരാണ് യോഗത്തിലുണ്ടായിരുന്നത്. വൈകാതെ പുതുപ്പള്ളി രാഘവനും എത്തി. കുഞ്ഞിരാമന്റെ 7 വയസ്സുകാരിയായ മകൾ ഭാർഗവി കത്തിച്ചുവെച്ച പൊട്ട മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ അതിന്റെ തുടർച്ചയായ പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തിപ്പെട്ടു തുടങ്ങി. പുന്നപ്ര വയലാർ സമരത്തിന്റെ അലയൊലികൾ കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾക്ക് ആവശ്യമായി. മധ്യ തിരുവിതാംകൂർ ഇളകിത്തിരിച്ച നാളുകൾ. പറവൂർ ടി കെ നാരായണപിള്ളയുടെ നേതൃത്വത്തിലുള്ള തിരുക്കൊച്ചി സർക്കാർ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെ നിരന്തരം വേട്ടയാടാൻ തുടങ്ങി. അക്ഷരാർത്ഥത്തിൽ നാട് പോലീസ് രാജിന് കീഴിലായി. ജന്മിമാരുടെ ഗുണ്ടകളും പോലീസും ഒരുപോലെ വേട്ടയാടലിന് ഇറങ്ങിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആവേശം സിരകളിൽ ത്രസിച്ച തൊഴിലാളികൾ തിരിച്ചടിക്കാൻ തുടങ്ങി. 1949 December 31 3 പോലീസുകാർ കൊല്ലപ്പെട്ട ശൂരനാട് സംഭവം അരങ്ങേറി. തോപ്പിൽ ബാസി, പുതുപ്പള്ളി രാഘവൻ, ശങ്കരൻ നാരായണൻ തമ്പി തുടങ്ങിയവർ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഒളിവിൽ പോയി. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. ഒളിവ് ജീവിതകാലത്താണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകത്തിന്റെ പിറവി. സോമൻ എന്ന പേരിലാണ് നാടകം എഴുതിയത്. ശൂരനാട് കേസ്, നടത്തിപ്പിനുള്ള വരുമാനത്തിനായി പുസ്തകം അച്ചടിച്ച് വിൽപ്പന തുടങ്ങി. വില 1 രൂപ 8 അണ ഇക്കാലത്ത് എന്റെ മകനാണ് ശശി എന്ന നാടകം അവതരിപ്പിച്ചിരുന്ന കെ പി സിയുടെ നടത്തിപ്പുകാരായ അഡ്വക്കേറ്റ് ജനാർദ്ദനൻ കുറുപ്പിന്റെയും അഡ്വക്കേറ്റ് പുന്നലൂർ രാജഗോപാലൻ നായരുടെയും ശ്രദ്ധയിൽ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എത്തി. അവരാണ് ചില ഭേദഗതികൾ വരുത്തി നാടകം അവതരിപ്പിച്ചു തുടങ്ങിയത്. 1952 December 6 ഉദ്ഘാടനം ചെയ്ത നാടകം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വലിയ ഊർജ്ജമാണ് പകർന്നത്. 7 പതിറ്റാണ്ടിനു ശേഷവും നിറഞ്ഞ സദസ്സുകളിൽ കെ പി സി ആ നാടകം അവതരിപ്പിക്കുന്നു. 19 നാടകങ്ങളാണ് പിന്നീട് കെ പി സിക്കായി തോപ്പിൽ ബാസി അണിയിച്ചൊരുക്കിയത്. അരങ്ങും അബ്രവും കെ പി സി നാടകങ്ങളുടെ പിൻബലത്തിലാണ് തോപ്പിൽ ബാസി അബ്രവാളികളിലൂടെ ലോകത്തേക്ക് എത്തുന്നത്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി, മുടിയനായ പുത്രൻ, അശ്വമേധം, ശരശയ്യ, യുദ്ധകാണ്ഡം, കൂട്ടുകുടുംബം, തുലാഭാരം, സർവേക്കൽ തുടങ്ങിയ നാടകങ്ങൾ സിനിമയാക്കിയപ്പോഴും പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ചു. ഒരു ഘട്ടത്തിൽ മലയാള ചലച്ചിത്ര മേഖലയെ നിയന്ത്രിച്ചിരുന്ന പ്രമുഖരിൽ ഒരാളായി മാറിയ ബാസി 100-ലധികം സിനിമകൾക്ക് തിരക്കഥ എഴുതി 13 സിനിമ സംവിധാനം ചെയ്തു. പള്ളിക്കുന്നത്തെ അളയന്മാർ കടുത്ത ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്ത് പ്രദേശത്തെ അറിയപ്പെടുന്ന അളയന്മാരായിരുന്നു തോപ്പിൽ ബാസിയും ബാല്യം തൊട്ടേ കൂട്ടുകാരനായിരുന്ന കാമ്പശ്ശേരി കരുണാകരനും. രണ്ടും ഇടത്തരം ജമ്മി കുടുംബങ്ങളിലെ അംഗങ്ങളായിരുന്നു. ഭാസ്കരൻ പിള്ളയും കരുണാകരനും കരുണാകരൻ തിരുവനന്തപുരം സംസ്കൃത കോളേജിലും ഭാസ്കരൻ പിള്ള ആയുർവേദ കോളേജിലും പഠിക്കാൻ ചേർന്നു. വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെയും കോളേജിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. പിൽക്കാലത്ത് രാഷ്ട്രീയത്തിലും അളിയന്മാർ ഒരുമിച്ചായി. കാമ്പശ്ശേരി 1952 കായംകുളം പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്ന് ഇടത് സ്ഥാനാർത്ഥിയായി തിരുക്കൊച്ചി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. തോപ്പിൽ ബാസി 1953 കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച് വള്ളിക്കുന്നം ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യ പ്രസിഡന്റായി. 54 ഭരണിക്കാവ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് തിരുക്കൊച്ചി നിയമസഭയിലും എത്തി. 1957 പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്ന് ജയിച്ചാണ് ബാസി 1 കേരള നിയമസഭയിൽ എത്തുന്നത്. ബാസി പിൽക്കാലത്ത് നാടക സിനിമ രംഗത്ത് സജീവമായപ്പോൾ കാമ്പശ്ശേരി ജനയുഗം പത്രത്തിന്റെ എഡിറ്റർ ആയി.